ദേവനാമത്തിന് മഹത്വം. നമ്മൾ സ്വതന്ത്രമാക്കുന്ന ദൈവന സത്യം എന്താണെന്നുള്ളതിന്റെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ചിന്തിച്ചത് ക്രൂശിൽ യേശുക്രിസ്തുവിൽ കൂടി നടന്ന ആ പരമയാഗത്തിൽ കൂടി നടന്ന ആ ഒരു ട്രാൻസാക്ഷനെ പറ്റി നമ്മൾ രണ്ട് ആഴ്ച മുമ്പ് ചിന്തിക്കുക. യേശുക്രിസ്തുവിന്റെ ക്രൂശിൽ കൂടി ഒരു വിശ്വാസിക്കുള്ള ആത്മീയ നന്മകളെല്ലാം ക്രൂശിൽ കർത്താവ് അതിനുള്ള പ്രൊവിഷൻ ഒരുക്കി. അവനെ വിശ്വസിക്കുന്ന വ്യക്തികളിലേക്ക് അത് ട്രാൻസാക്ട് ചെയ്യപ്പെടും. നേരെ ക്രൂശിലൊരു ദൈവിക കൈമാറ്റമാണ് നടന്നത് എന്ന് നമ്മൾ ചിന്തിച്ചു. ബൈബിൾ അത് അങ്ങനെ തന്നെ പറയുന്നുണ്ട്, എന്തൊക്കെ കൈമാറ്റങ്ങളാണ് നടന്നത് എന്ന് പറയുന്നുണ്ട്. രണ്ട് കൊരിന്ത്യർ അതിന്റെ 5:21 വാക്യത്തിൽ പറയാണ്, രണ്ട് കൊരിന്ത്യർ അവിടെ പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമായിട്ടു. അതിന്റെ ന്യൂ ലിവിംഗ് ട്രാൻസ്ലേഷനിൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത്, ഗോഡ് മെയ്ഡ് ജീസസ് ദ സിൻലെസ് ജീസസ് എ സിൻ ആൻഡ് ഇൻ എക്സ്ചേഞ്ച് ഹി ഇംപ്യൂട്ടഡ് ഹിസ് റൈച്ചസ്നെസ് ഓൺ അസ്. ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്, ഹി മെയ്ഡ് ഹിം ഹു ന്യൂ നോ സിൻ ടു ബി എ സിൻ ഓൺ അവർ ബിഹാഫ് so that we might become the righteousness of God in him. Nare avan nammada paapam ettedukunu in exchange avan nammade namukku avante neethi namukku thiru paapam ettedukkiyum neethi thirikkum chey. Galathilekhanam adinte 3-amathe adhyayathinte 13-14 vaakyangal avade parayana, marathinmel thoongunavan ellam shabikkappettavan ennu ezhuthirikkunna pole Christu namukku vendi shaapamaayittu. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലക്കി വാങ്ങി അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുവേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിക്കേണ്ടതിന്. ഇവിടെ അടുത്തൊരു എക്സ്ചേഞ്ചിനെ പറ്റി പറയാണ്, യേശു ക്രിസ്തു ക്രൂശിൽ മരത്തിന്മേൽ തൂങ്ങപ്പെട്ടത് വഴി യേശു ക്രിസ്തു ശാപമായി. യേശു ക്രിസ്തു ശാപമായി തീർന്നതിന്റെ കാരണം പറയാണ്, നമ്മളെ ശാപത്തിൽ നിന്ന് വിലക്കി വാങ്ങുകയും അബ്രഹാമിന്റെ അനുഗ്രഹമായിട്ടുള്ള ദൈവിക വാഗ്ദത്തങ്ങൾ ഇൻ എക്സ്ചേഞ്ച് നമ്മളിലേക്ക് ഇമ്പാർട്ട് ചെയ്യപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഒന്ന്, അവൻ പാപമായത് നമ്മൾ നീതിമാന്മാരാകേണ്ടതിനാണെങ്കിൽ അവൻ ശാപമായി തീർന്നത് നമ്മൾ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ്. കാരണം ശാപവും അനുഗ്രഹവും കൂടി ഒരു വ്യക്തിയുടെ മുകളിൽ ഒരിക്കലും നിൽക്കുകയില്ല. നേരം രക്ഷിക്കപ്പെടുമ്പോൾ, യഥാർത്ഥത്തിൽ ഒരു വ്യക്തി രക്ഷിക്കപ്പെടുമ്പോൾ, വിശ്വസിക്കുമ്പോൾ അവനിൽ ഉണ്ടാകുന്നത് അവന്റെ ശാപം എന്നേക്കുമായി മാറ്റപ്പെടുകയും അവൻ അബ്രഹാമിന്റെ അനുഗ്രഹം അവന് ലഭിക്കുകയും അവൻ അനുഗ്രഹിക്കപ്പെട്ടവനായി തീരുകയും. ഇതേ കാര്യം തന്നെ വേറൊരു രീതിയിലാണ് 2 കൊരിന്ത്യർ 8:9 പറഞ്ഞിരിക്കുന്നത്. 2 കൊരിന്ത്യർ 8:9 പറയാണ്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന ദൈവകൃപ നിങ്ങൾ അറിയുന്നു. അന്നേരം ദൈവകൃപയുടെ എക്സ്പ്ലനേഷൻ അവിടെ പറയാണ്, യേശു ക്രിസ്തു സമ്പന്നനായിരുന്നു. ഭൗതികമായുള്ള സമ്പന്നതയല്ല, യേശു ക്രിസ്തുവിനെ തലചായ്ക്കാനുള്ള വീട് പോലും ഇല്ലായിരുന്നാണ് കർത്താവ് പറഞ്ഞത്. അന്നേരം യേശു ക്രിസ്തു സ്പിരിച്വലി സമ്പന്നനായിരുന്നു. യേശുക്രിസ്തു പാപം അറിയാത്തവനായിരുന്നു. യേശുക്രിസ്തു സ്പിരിച്വൽ സമ്പന്നനായിരുന്നെങ്കിലും ആ ഗോതമ്പ് മണിയിൽ ഉണ്ടായിരുന്ന സ്പിരിച്വലായിട്ടുള്ള സമ്പത്ത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാൻ വേണ്ടി യേശുക്രിസ്തു ദരിദ്രനായി തീർന്നു. ആ ദാരിദ്ര്യത്താൽ നമ്മൾ സമ്പന്നരായി തീർന്നു. ദൈവകൃപ എന്നതിന്റെ ഒരു ഒറ്റവാക്കുള്ള എക്സ്പ്ലനേഷനാണ്, യേശുക്രിസ്തു ദരിദ്രനായി തീർന്നു, ആ ദാരിദ്ര്യത്താൽ നമ്മൾ സമ്പന്നരായത്. എന്തുള്ള സമ്പന്നത? ഭൗതികമായ സമ്പന്നതയല്ല, ആത്മീയമായ സമ്പന്നത. അന്നേരം ദൈവകൃപ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടോ എന്നുള്ളത് ആ വ്യക്തിയുടെ സ്പിരിച്വൽ റിച്ച്നെസ് നോക്കിയിട്ടാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനം 1:2-3 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നാം ക്രിസ്തുയേശുവിൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. അന്നേരം ഈ സ്പിരിച്വൽ ബ്ലെസ്സിങ്ങുകളെല്ലാം യേശു ക്രിസ്തുവിൽ നിറഞ്ഞിരുന്നു. ആ സ്പിരിച്വൽ ബ്ലെസ്സിംഗ് ക്രൂശിൽ, യേശു ക്രിസ്തു ക്രൂശിൽ കൂടി കടന്നുപോകുന്ന വഴി, ആ ക്രൂശ് ആ മനുഷ്യവർഗത്തിന് ആ സ്പിരിച്വൽ ബ്ലെസ്സിങ്ങുകളെല്ലാം ലഭിക്കാനായിട്ടുള്ള ഒരു ട്രാൻസാക്ടിങ് ആയി തീർന്നു, ട്രാൻസാക്ഷൻ നടക്കാനായിട്ടുള്ള ഒരു മാർഗമായി തീർന്നു. ആ ക്രൂശിൽ യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾ ഏറ്റെടുക്കുകയും നമ്മളെ നീതിമാന്മാരാക്കുകയും ചെയ്തു. ഞാനിതിനു മുമ്പ് പറഞ്ഞിരുന്നു, ഇതെല്ലാം ഫോർഷാഡോ ചെയ്തതാണ്. പഴയ നിയമത്തിൽ നിഴലായി പ്രവാചകന്മാർ മുഖാന്തരം അറിയിച്ചിരുന്നതാണ്. പ്രവാചകന്മാരിൽ കൂടി ദൈവം ഈ സ്പിരിച്വൽ ബ്ലെസ്സിങ് വരുന്നതിനെപ്പറ്റി മുൻകൂട്ടി പറഞ്ഞിരുന്നു. അതിന്റെ ഫുൾഫിൽമെന്റായി ഈ പഴയ നിയമ പ്രവാചനങ്ങളുടെയും എസ്പെഷ്യലി പഴയ നിയമത്തിലെ യാഗങ്ങളുടെയും ഫുൾഫിൽമെന്റായിട്ടാണ് യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചത്. ആ ക്രൂശിൽ യേശു ക്രിസ്തു മരിക്കുന്നതോടുകൂടി പഴയ നിയമ യാഗങ്ങളുടെ എല്ലാം പൂർത്തീകരണം നടക്കുകയാണ്. ഞാൻ കഴിഞ്ഞതിനു മുമ്പ് പറഞ്ഞിരുന്നു, പഴയ നിയമ യാഗങ്ങൾ എന്നത് ഒരു പ്രോമിസ്ഡ് പേ ആയിരുന്നു, പ്രോമിസ്ഡ് ചെക്കായിരുന്നു. ആ പ്രോമിസ് ഇവരുടെ കൊടുത്തിട്ട് പറയുകയാണ്, ഈ പ്രോമിസ് ഒരിക്കൽ യേശു ക്രിസ്തുവിൽ കൂടി ഫുൾഫില്ലാകാൻ പോകുന്നു. ആ പ്രോമിസിന്റെ അതിന്റെ അത് അവർ വെളിപ്പെടുത്തുന്നത് പഴയ നിയമത്തിലെ യാഗങ്ങൾ കൂടിയാണ്. അത് തുടങ്ങുന്നത് ഹാബേലിന്റെ യാഗത്തിൽ കൂടിയാണ്. അതാണ് നമ്മൾ കഴിഞ്ഞ വെച്ചത്. ഇതൊന്ന് ഒന്ന് വിശദീകരിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. വീണ്ടും അതിലൊരു കൺഫ്യൂഷൻ നമുക്ക് ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുള്ളതുകൊണ്ട് ദൈവം കായന്റെ യാഗത്തെ റിജക്ട് ചെയ്യുകയും ഹാബേലിന്റെ യാഗത്തെ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തതിന്റെ കാരണം എന്താണ്? അതിന് പല തരത്തിലുള്ള ഡെഫിനീഷൻസ് ഉണ്ട്. ഞാൻ എന്റെ ബോധ്യം ആണ് പറയുന്നത് ദൈവവചനത്തിൽ നിന്ന് ശരിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നിങ്ങൾക്കത് എക്സാക്ട്ലി അങ്ങനെ വിശ്വസിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അത്ര ഡോക്ടറിനെ വിഷയമല്ല. എങ്കിലും ഇതൊരു നമ്മൾ പഠിക്കുന്ന വിഷയമായിട്ട് ബന്ധപ്പെട്ടാണ്. എന്തുകൊണ്ട് ഹാബേലിന്റെ യാഗം ദൈവം അക്സെപ്റ്റ് ചെയ്തു, കായിന്റെ യാഗം റിജക്ട് ചെയ്തു എന്നുള്ളത് ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയത്തില്ല. അവിടെ അതിന്റെ വിശദീകരണം പറയുന്നില്ല. എന്നാൽ അത് എന്തുകൊണ്ട് എന്നുള്ളത് എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിച്ച ആ വാക്യത്തിലേക്ക് വരുമ്പോഴാണ് പറയുന്നത്. അതിന്റെ 11:4 വാക്യത്തിൽ പറയുകയാണ്, വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കയ്യിൻ്റെതിലും ഉത്തമമായ യാഗം കഴിച്ചു. അന്നേരം ഹാബേലിന്റെ യാഗം കയ്യിൻ്റെതിനേക്കാൾ ഉത്തമമായതിന്റെ കാരണം അത് വിശ്വാസത്താലായിരുന്നു എന്നുള്ളതാണ്. അന്നേരം അവിടെ ക്ലിയർ ആണ്, ഹാബേലിന്റെ യാഗം ദൈവം അക്സെപ്റ്റ് ചെയ്യാനുള്ള കാരണം ഹാബേലിന്റെ വിശ്വാസമാണ്. അന്നേരം വിശ്വാസം എന്നാൽ എന്താണെന്നുള്ളതാണ് പിന്നെ ചിന്തിക്കുന്നത്. അന്നേരം വിശ്വാസം എന്നതിന്റെ ഡെഫിനേഷൻ നമുക്കറിയാം, അത് ദൈവത്തിലുള്ള ആശ്രയമാണ്, ട്രസ്റ്റാണ്. എന്നൊരു കാര്യം നമുക്ക് മനസ്സിലാക്കണം, ഒരു വാക്യം നമ്മൾ പഠിക്കുമ്പോൾ ആ വിശ്വാസത്തിന് അവിടെ തന്നെ ഒരു ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതാണ് അവിടുത്തെ ആപ്ലിക്കേഷൻ. അവിടെ തന്നെ വിശ്വാസത്തിന്റെ ഡെഫിനേഷൻ അതിന് മുകളിൽ പറയുന്നുണ്ട്. എന്താണ് വിശ്വാസം എന്നതോ ആശിക്കുന്നതെന്നുള്ളത് ആശയം എന്നുള്ളതല്ല, ഹോപ്പ് എന്നുള്ളത് പ്രത്യാശയാണ്. പ്രത്യാശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങൾ നിശ്ചയമാകുന്നു. ഇതിനാലല്ലോ പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ചതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നേരെ പൂർവപിതാക്കന്മാരുടെ ഒരു വിശ്വാസമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ആ വിശ്വാസത്തിന്റെ ജനറൽ ഡെഫിനേഷൻ അല്ല, അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു സ്പെസിഫിക് ഡെഫിനേഷൻ എന്താണ്? പൂർവ്വപിതാക്കന്മാരുടെ ഒരു വിശ്വാസമുണ്ടായിരുന്നു. ആ വിശ്വാസം കൊണ്ടാണ് അവർക്ക് ദൈവം അവരെ അപ്രൂവ് ചെയ്തു. അവരുടെ വിശ്വാസം എന്തായിരുന്നു? അവരുടെ വിശ്വാസം അവർ പ്രത്യാശിച്ചിരുന്ന ഒരു കാര്യത്തിന്റെ ഉറപ്പും അവർ കാണാതെ കാര്യുന്ന ഒരു കാര്യത്തിന്റെ നിശ്ചയമായിരുന്നു. അതാണ് പൂർവന്മാരുടെ വിശ്വാസം. ആ വിശ്വാസത്താലാണ് ആബേൽ യാഗം കഴിച്ചതെന്നാണ് അടുത്ത വാക്യത്തിൽ പറഞ്ഞത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം എന്തായിരുന്നു പൂർവ്വപിതാക്കന്മാരുടെ വിശ്വാസം. അവരുടെ ട്രസ്റ്റ് എന്തായിരുന്നു? അവർ ജസ്റ്റ് ദൈവത്തെ അങ്ങ് ട്രസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതായിരുന്നു അവരുടെ വിശ്വാസം. എന്തായിരുന്നു അവരുടെ വിശ്വാസം? അതിന് മുകൾ പറഞ്ഞിരിക്കുന്നത് വിശ്വാസത്താൽ വാഗ്ദത്തം പ്രാപിക്കുന്നതിനെ പറ്റിയാണ്. അതിന്റെ തുടർച്ചയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ആ വാഗ്ദത്തത്തിലുള്ള വിശ്വാസമാണ് കാണാത്ത കാര്യങ്ങളുടെ ആശിക്കുന്നതിന്റെ ഉറപ്പെന്ന്. അന്നേരം എന്തായിരുന്നു പൂർവ്വപിതാക്കന്മാർക്ക് ദൈവം കൊടുത്ത വാഗ്ദത്തവും എന്തായിരുന്നു അവരുടെ പ്രത്യാശയും എന്നുള്ളത് മനസ്സിലാക്കിയാലേ അവിടുത്തെ വിശ്വാസത്തിന്റെ അർത്ഥവും ഹാബേലിന്റെ വിശ്വാസത്തിന്റെ അർത്ഥവും മനസ്സിലാവുള്ളൂ. അത് നമുക്ക് വായിക്കണമെങ്കിൽ അപ്പോസ്തല പ്രവൃത്തി മുമ്പ് വായിച്ചിട്ടുള്ളതാണ്, എങ്കിലും ഞാൻ ഒന്നുകൂടി പറയുന്നു മാത്രമേ ഉള്ളൂ. അപ്പോസ്തല പ്രവൃത്തി 26 അധ്യായത്തിന്റെ 6-7 വാക്യങ്ങൾ അവിടെ പറയാണ്, ദൈവത്താൽ നമ്മുടെ പൂർവ്വപിതാക്കന്മാർക്ക് ലഭിച്ചത്. അന്നേരം അവിടെ പറയാണ് ദൈവത്താൽ പൂർവ്വപിതാക്കന്മാർക്ക് ഒരു വാഗ്ദത്തം ലഭിച്ചു. എന്നിട്ട് പറയുന്നത് നമ്മുടെ 12 ഗോത്രങ്ങളും രാപ്പകൽ ശ്രദ്ധയോടെ ആരാധിച്ചുകൊണ്ട് എത്തിപ്പിടിക്കാൻ ആശിക്കുന്നതും ആയ വാഗ്ദത്തത്തിലുള്ള പ്രത്യാശ ഹേതുവായിട്ട് അത്രേ ഞാനിപ്പോൾ പുസ്തകത്തിലായിരിക്കും. അവിടെ വാഗ്ദത്തം പറയുന്നുണ്ട്, പ്രത്യാശ പറയുന്നുണ്ട്, വിശ്വാസം എന്താണെന്ന് പറയുന്നത്. എന്തായിരുന്നു അപ്പോൾ ഹാബേലിന്റെ വിശ്വാസം? ഹാബേലിന്റെ വിശ്വാസം എന്നല്ല, പൂർവ്വപിതാക്കന്മാരുടെ എല്ലാം വിശ്വാസം എന്നായിരുന്നു. എന്തായിരുന്നു അറിയാമോ? ദേ ഹാഡ് എ പ്രോമിസ്. ആ പ്രോമിസ് എന്താണെന്ന് അറിയാമോ? വാഗ്ദത്ത സന്തതി വരാനായിട്ട് പോകുന്നു. ആ വാഗ്ദത്ത സന്തതിയിൽ ഈ സ്പിരിച്വൽ ബ്ലെസ്സിങ്ങുകളെല്ലാം നിറച്ച ദൈവം വരാനായിട്ട് പോകുന്നു. ആ വാഗ്ദത്ത സന്തതിയിലുള്ള വിശ്വാസമായിരുന്നു പൂർവ്വപിതാക്കന്മാർ, അല്ല വെറും ഒരു വിശ്വാസമായില്ല. ആ വിശ്വാസത്തെ അവർ എക്സ്പ്രസ് ചെയ്തതാണ് യാഗങ്ങൾ കൂടി. ആ വിശ്വാസത്തെ അവർ എക്സ്പ്രസ് ചെയ്തത് ബ്ലഡ് സാക്രിഫൈസിൽ കൂടിയായിരുന്നു. കാരണം രക്തം മൂലം മാത്രമേ വീണ്ടെടുപ്പ് ഉണ്ടാകുകയുള്ളൂ എന്നുള്ളത് ദൈവിക നിയമനമാണ്, ദൈവിക നിയമമാണ്. അതായിരുന്നു അവരുടെ വിശ്വാസം. അപ്പോൾ അങ്ങനെ അവർ രക്തം ചൊരിഞ്ഞിട്ടുള്ള യാഗം കഴിക്കുന്നതിൽ കൂടി അവർ വിശ്വാസത്തെയാണ് പ്രഖ്യാപിക്കുന്നത്. വരാൻ പോകുന്ന വാഗ്ദത്ത സന്തതി ഇതേപോലെ തന്നെ അവന്റെ രക്തം ചൊരിഞ്ഞുകൊണ്ട് ഈ പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങളെ ഒരിക്കൽ ഫുൾഫില്ല് ചെയ്യുകയും ഒരു പുതിയ ഉടമ്പടി സ്ഥാപിക്കുകയും അതോടുകൂടി ഈ ആത്മീയ നന്മകൾ നമുക്ക് ലഭിക്കാൻ പോവുകയും ചെയ്യുന്നു എന്നുള്ള വാഗ്ദത്തമാണ് അവർ നോക്കിക്കണ്ടിരുന്നിരുന്നത്. അതായിരുന്നു അവർ എക്സ്പ്രസ് ചെയ്തത്. അതിന്റെ ആദ്യത്തെ എക്സ്പ്രഷൻ, ബൈബിളിലെ ആദ്യത്തെ എക്സ്പ്രഷനാണ് ഹാബേലിന്റെ യാഗം. അതുകൊണ്ട് തന്നെ ഹാബേലിന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചത് ഹാബേലിന്റെ വിശ്വാസം മൂലമാണ്. ഹാബേലിന്റെ വിശ്വാസം ഹാബേൽ എക്സ്പ്രസ് ചെയ്തത് ബ്ലഡ് സാക്രിഫൈസിൽ കൂടി തന്നെയാണ്. അതുകൊണ്ട് അതൊരു കാരണം തന്നെയാണ് ദൈവം ഹാബേലിന്റെ യാഗത്തെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്ന് പറഞ്ഞത് ആബേലിന്റെ യാഗം എന്നത് ആദ്യമായിട്ട് ഈ കാര്യം വെളിപ്പെടുത്തുന്ന ആ ഒരു സ്പിരിച്വൽ ട്രൂത്തിന്റെ റിവീൽ ചെയ്യുന്നതിന്റെ ആദ്യത്തെ സ്റ്റെപ്പാണ്. അതൊരു ഇൻഡിവിജ്വലായിട്ട് ഒരു വ്യക്തിയുടെ പാപം എങ്ങനെയാണ് ദൈവം ക്ഷമിക്കുന്നത് എന്നുള്ളതിന്റെ പഴയ നിയമ നിഴലാണ് ഹാബേലിന്റെ യാഗം. ഹാബേലിന്റെ യാഗം ദൈവം പ്രസാദിക്കുന്നു. വിശ്വാസം കൊണ്ട് മാത്രമേ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയൂ. ആ വിശ്വാസം അവർ എക്സ്പ്രസ് ചെയ്ത് അങ്ങനെയായിരുന്നു, അല്ലാത്ത എക്സ്പ്രഷൻസ് ദൈവം അക്സെപ്റ്റ് ചെയ്തിരുന്നു. ആ രീതി സാക്രിഫൈസിൽ അക്സെപ്റ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ അത് ഹാബേലിന്റെ യാഗം ഒരു വ്യക്തിയുടെ വിശ്വാസത്തെ പാപത്തിന്റെ മോചനം എങ്ങനെ നടക്കാൻ പോകുന്നു എന്നുള്ളതിന്റെ ഒരു നിഴലായിരുന്നു. എങ്കിൽ പുറപ്പാട് പുസ്തകം 12-ാമത്തെ അധ്യായം എടുക്കണമെന്നില്ല, നമ്മൾ ഇതിനു പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എടുത്ത് പറഞ്ഞു പോകുന്നുള്ളൂ. 12-ാമത്തെ അധ്യായത്തിൽ ഒരു ഊനമില്ലാത്ത ആട്ടിൻകുട്ടിയുടെ രക്തം കുടുംബത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി കട്ടിളമേലും കുറുമ്പടിമേലും പരട്ടാനായിട്ട് കർത്താവ് പറഞ്ഞു. അത് ആ രക്തം കാണുമ്പോൾ സംഹാരകൻ നിങ്ങളെ കടന്നുപോകും, പാസ് ഓവർ ചെയ്യും. അതാണ് പാസ് ഓവർ എന്ന് പറഞ്ഞിരിക്കുന്നത്. നേരെ ദൈവീക ന്യായവിധിയിൽ നിന്ന് ഒരു ഇൻഡിവിജ്വലായിട്ടൊരു വ്യക്തി രക്ഷിക്കപ്പെടുന്നത് എങ്ങനെയാണെന്നുള്ള ഹാബേലിന്റെ യാഗത്തിൽ കൂടി കാണിച്ചുവെങ്കിൽ, ദൈവീക ന്യായവിധിയിൽ നിന്ന് ഒരു കുടുംബം എങ്ങനെയാണ് രക്ഷിക്കപ്പെടുന്നത് എന്നുള്ളതിന്റെ നിഴലാണ് പുറപ്പാട് പുസ്തകം 12-ാമത്തെ അധ്യായത്തിലെ കുഞ്ഞാടിന്റെ രക്തത്തിൽ കൂടി സംഹാരകൻ നിന്നുള്ള വീണ്ടെടുപ്പ്. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി ഒരു നേഷൻ തന്നെ, ഇസ്രായേൽ സഭ തന്നെ, ഇത് ഇവിടെ ഒന്നും ഒരു നിയമമായിട്ട് അത് വരുന്നില്ല, അതൊക്കെ ആ സമയങ്ങൾ കൊടുക്കുന്ന കൽപ്പനയാണ്. എന്നാൽ ഇത് ലേവ്യ പുസ്തകത്തിലേക്ക് വരുമ്പോഴേക്കും ഇത് വിശദീകരിക്കാം. ലേവ്യ പുസ്തകം ഒരു വളരെ റിച്ചായിട്ടുള്ള പുസ്തകമാണ്, പലരും വായിക്കാത്തതാണ്. എന്നാൽ എബ്രായ ലേഖനത്തിന്റെ എക്സാക്ട് പഴയ നിയമ നിഴലാണ് ലേവ്യ പുസ്തകം. ലേവ്യ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഒരു നേഷന്റെ ഉള്ള പാപപരിഹാരം, ഇല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് മഹാപാപപരിഹാര ദിനം എന്നുള്ള എല്ലാ പാപങ്ങളുടെയും പരിഹാരമായിട്ടുള്ള ദിനമൊക്കെ പറയുന്നുണ്ട്. അവിടെ ലേവ്യ പുസ്തകം അതിന്റെ 4-ാമത്തെ അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ ഒരു ഇസ്രായേൽ നേഷൻ പാപം ചെയ്താൽ എങ്ങനെയാണ് അതിന്റെ പാപപരിഹാരം എന്നുള്ളത് അവിടെ പറയുന്നുണ്ട്. ലേവ്യ പുസ്തകം അതിന്റെ 4-ാമത്തെ അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം അവിടെ പറയാണ്, ഇസ്രായേൽ സഭ മുഴുവനും അബദ്ധവശാൽ പിഴയ്ക്കുകയും ആ കാര്യം യഹോവയ്ക്കുള്ള കണ്ണു മറച്ചിരിക്കുകയും പറഞ്ഞിരിക്കുകയും ചെയ്യരുതെന്ന് യഹോവ കൽപ്പിച്ചിട്ടുള്ള വല്ല കാര്യത്തിൽ അവർ പാപം ചെയ്ത് കുറ്റക്കാരായി തീർന്ന. ഡീറ്റെയിലേക്ക് വായിച്ചു പോകണ്ട, നിങ്ങൾ പിന്നീട് വായിച്ചാൽ മതി. അവിടെയും രക്തം കൊണ്ട് മഹാപുരോഹിതൻ അതിവിശുദ്ധ സ്ഥലത്തേക്ക് ചെന്ന് പാപം രക്തം കൃപാസനത്തിൽ ഒഴിക്കുമ്പോൾ ഇസ്രായേൽ സഭയുടെ പാപം മോചിക്കപ്പെടും. ഇതാണ് പഴയ നിയമ നിഴലുകൾ. ഇതിന്റെ എല്ലാം ഫുൾഫിൽമെന്റ് ആണ് യേശു ക്രിസ്തുവിന്റെ യാഗത്തിൽ കൂടി നടക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 26-ാമത്തെ അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യത്തിൽ ഇതിന്റെ ഫുൾഫിൽമെന്റ് കർത്താവ് പറയാം. മത്തായിയുടെ സുവിശേഷം 26-ാമത്തെ അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യം ഇവിടെ പറയാണ്, ഇത് അനേകർക്ക് വേണ്ടി അവിടെ പറയാണ്, പിന്നെ അവൻ പാനപാത്രം എടുത്ത് സ്തോത്രം ചൊല്ലി ഇതിൽ നിന്ന് കുടിപ്പിൻ, ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ ഉടമ്പടിയുടെ രക്തമാണ്. ഒരു പുതിയ ഉടമ്പടി, കോൺട്രാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൺട്രാക്ട് എഴുതുകയാണ് കർത്താവ്. ദൈവം ഒരു കോൺട്രാക്ട് മനുഷ്യനുമായിട്ട് വെക്കുകയാണ്, പഴയ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യുകയാണ്. അന്നേരം നമുക്കറിയാം, നമുക്ക് ഒരു കമ്പനി ആണെങ്കിലും ഒരു ജോലി മാറുമ്പോഴാണെങ്കിലും കോൺട്രാക്ട് എഴുതാറുണ്ട്. ഒരു കോൺട്രാക്ട് എഴുതുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? പഴയ കോൺട്രാക്ട് ക്യാൻസൽ ആയിപ്പോകും. അത് എബ്രായ ലേഖനത്തിൽ പറയുന്നുണ്ട്, വേണമെങ്കിൽ പെട്ടെന്ന് എടുത്തിട്ട് തിരിച്ചു വരാം. എബ്രായ ലേഖനം അതിന്റെ 10-ാമത്തെ അധ്യായം സോറി 8-ാമത്തെ അധ്യായം 8-ാമത്തെ അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം 13-ാമത്തെ വാക്യത്തിൽ പറയാണ്, 8:13 അവിടെ പറയാണ് പുതിയത് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആണ്. വെൻ ഹി സെഡ് എ ന്യൂ കവനന്റ്, അതാണ് ഇവിടെ യേശു ക്രിസ്തു പറഞ്ഞത്, ഇത് അനേകർക്ക് ഒരു പാപമോചനത്തിനായി ചൊല്ലുന്ന ന്യൂ കവനന്റിന്റെ രക്തം. ഒരു ന്യൂ കവനന്റ് എന്ന് കർത്താവ് പറയുമ്പോൾ പഴയതിനെ പഴയതാക്കി കളഞ്ഞിരിക്കുന്നു. ഹി ഹാഡ് മെയ്ഡ് ദ ഫസ്റ്റ് ഒബ്സലേറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അന്നേരം ഓൾഡ് കവനന്റ് ഈസ് ഒബ്സലേറ്റ്, ഓട്ടോമാറ്റിക്കലി ഒബ്സലേറ്റ് ആവണം, കാരണം ഒരു പുതിയ കോൺട്രാക്ട് വന്നു. ഈ പുതിയ കോൺട്രാക്ടിലാണ് എന്താണ് സ്പിരിച്വൽ ബ്ലെസ്സിങ്ങുകളല്ല. അവിടെ പഴയ കോൺട്രാക്ട് എന്തുണ്ടായിരുന്നു? പഴയ കോൺട്രാക്ടിൽ ഒരുപാട് ഫിസിക്കൽ ബ്ലെസ്സിങ്ങുകൾ ഉണ്ടായിരുന്നു. ഇപ്പോഴും ആൾക്കാർക്ക് പഴയ കോൺട്രാക്ടാണ് താല്പര്യം. പുതിയ കോൺട്രാക്ടിൽ ഫിസിക്കൽ ബ്ലെസ്സിംഗ് ഒന്നും ഇല്ലെന്നല്ല പറഞ്ഞിരിക്കുന്നത്, അതല്ല കോൺട്രാക്ടിലുള്ളത്. അതും ദൈവം കൊടുക്കും, കൊടുക്കത്തില്ല എന്നല്ല ഞാൻ പറയുന്നത്. എന്നാൽ പഴയ നിയമത്തിൽ അതായിരുന്നു കോൺട്രാക്ട്. നീ എന്നെ അനുസരിച്ചാൽ നിനക്ക് ഇത് കിട്ടും, നിന്റെ സമ്പത്ത് ഇങ്ങനെയാവും, രോഗം ഉണ്ടാവത്തില്ല, ഇങ്ങനെ ഉണ്ടാവത്തില്ല, അത് ഇത് എന്നുള്ള കാര്യങ്ങളായിരുന്നു. അതിലേക്ക് പോകുന്നില്ല, നമുക്കറിയാവുന്ന. എന്നാൽ പുതിയ കോൺട്രാക്ടിൽ ദൈവത്തിന്റെ സ്പിരിച്വൽ ബ്ലെസ്സിങ്ങുകളെല്ലാം ഒരു കോൺട്രാക്ട് എഴുതിയിട്ട് ആ കോൺട്രാക്ട് യേശു ക്രിസ്തു എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തം കൊണ്ടല്ല, സ്വന്തം രക്തത്താൽ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്തു. അതാണ് എബ്രായ ലേഖനം 10-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ പറയുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഇത് അനേകരുടെ പാപമോചനത്തിനായി, റെമിഷൻ ഓഫ് സിൻ, പാപനത്തെ ചൊരിയുന്ന പുതിയ ഉടമ്പടിയുടെ രക്തം എന്ന് പറയാം. ഈ ഉടമ്പടിയിൽ ഇവിടെ പറയുകയാണ് അനേകരുടെ പാപം മോചിക്കപ്പെടും. ഇതേ കാര്യം തന്നെ, ഈ അനേകരുടെ പാപം മോചിക്കപ്പെടുന്നു എന്നുള്ളത് എബ്രായ ലേഖനം അതിന്റെ 9:28 ഇതേ വാക്യം തന്നെ ആവർത്തിക്കുന്നുണ്ട്. എബ്രായ ലേഖനം അതിന്റെ 9-ാമത്തെ അധ്യായത്തിന്റെ 28, ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമക്കുവാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു, തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രതീക്ഷ. യേശു ക്രിസ്തുവിന്റെ രക്തത്തിൽ കൂടി അനേകരുടെ പാപങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വെച്ചത്. ഞാൻ എന്തിനാണ് ഈ വാക്ക് റിപ്പീറ്റ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, യേശു ക്രിസ്തുവിന്റെ മരണം ആർക്കൊക്കെ ആപ്ലിക്കബിൾ ആണ്? ഇതിനെപ്പറ്റി ഒരു ഉപദേശമുണ്ട്. യേശു ക്രിസ്തുവിന്റെ മരണം എന്നത് ലിമിറ്റഡായിരുന്നു, തെരഞ്ഞെടുക്കപ്പെട്ട കുറച്ചു പേർക്ക് വേണ്ടി മാത്രമുള്ളതായിരുന്നു യേശു ക്രിസ്തുവിന്റെ മരണം, എല്ലാവർക്കും വേണ്ടിയുള്ളതായിരുന്നില്ല എന്നുള്ളൊരു ഉപദേശമുണ്ട്. ബൈബിളിൽ ഒരു സൂചന പോലും ഇല്ലാത്ത ഉപദേശമാണ്. എന്നാൽ ഇങ്ങനത്തെ ചില വാക്യങ്ങൾ എടുത്തിട്ടാണ് അവർ പറഞ്ഞത്, യേശു ക്രിസ്തു അനേകരുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, എല്ലാവരുടെയും പാപങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. അതുപോലെ യേശു ക്രിസ്തു നല്ല ഇടയൻ, തന്റെ ആടുകൾക്കായി തന്റെ ജീവനെ കൊടുക്കുന്നു. നല്ല ഇടയൻ ആടുകൾക്കായി, തന്റെ ആടുകൾക്കായി, യേശു ക്രിസ്തുവിന്റെ ആടുകൾക്കായിട്ടാണ് യേശു ക്രിസ്തു ജീവൻ കൊടുത്തത്. ഇങ്ങനത്തെ ഉപദേശമുണ്ട്. യേശു ക്രിസ്തുവിന്റെ മരണം ലിമിറ്റഡ് ആയിരുന്നു, കുറച്ച് ആൾക്കാർക്ക് വേണ്ടി, തെരഞ്ഞെടുക്കപ്പെട്ട കുറച്ച് ആൾക്കാർക്ക് വേണ്ടിയിട്ട് മാത്രമായിരുന്നു എന്നാണ് പറയുന്നതിന്റെ വാക്യം. അതുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ മരണം എത്രത്തോളം ആപ്ലിക്കബിൾ ആണ്, ആർക്കൊക്കെ ആപ്ലിക്കബിൾ ആണ് എന്ന് ദൈവവചനം പഠിപ്പിക്കുന്ന കാര്യം പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ്. ബാക്കി അടുത്ത ആഴ്ചയിൽ ഇതേ കാര്യം തന്നെ കണ്ടിന്യൂ ചെയ്യാം. നമുക്ക് ചില വാക്യങ്ങൾ വായിക്കാം. 1 തിമൊഥെയൊസ് അതിന്റെ 2-ാമത്തെ അധ്യായം നിങ്ങൾ നോട്ട് ചെയ്താലും മതി. സീരിയസ് ആയ ദൈവവചനം പഠിക്കുന്നവർ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് പറയുകയാണെങ്കിൽ നോട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ എടുക്കുകയോ ചെയ്താൽ മതി. 1 തിമൊഥെയൊസ് അതിന്റെ 2-ാമത്തെ അധ്യായത്തിന്റെ 4-6 വാക്യങ്ങൾ പറയാണ്, ദൈവം എല്ലാവരും രക്ഷിക്കപ്പെടാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. വായിക്കുമ്പോൾ എടുത്ത് വായിക്കാം. അവൻ സകല മനുഷ്യരും രക്ഷപ്രാപിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അതായിട്ട് വെച്ചു ഒരുവൻ തന്നെ എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ യേശു ക്രിസ്തു. അന്നേരം യേശു ക്രിസ്തുവിന്റെ മരണം കുറച്ചു പേർക്ക് വേണ്ടി മാത്രമല്ല, അവിടെ അനേകർ എന്ന് പറയുന്നത് എല്ലാവർക്കും വേണ്ടിയിട്ടാണ്, എല്ലാ മനുഷ്യർക്കും വേണ്ടിയിട്ടാണ് യേശു ക്രിസ്തു. അടുത്ത് പറയുന്ന വാക്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്താൽ മതി. റോമലേഖനം 5:18, 1 തിമൊഥെയൊസ് 4:10 ഈ വാക്യങ്ങളിൽ പറയാണ് യേശു ക്രിസ്തു മരിച്ചത് എല്ലാ മനുഷ്യർക്കും വേണ്ടിയിട്ടാണെന്ന് വീണ്ടും പറയാം. യെശയ്യാപ്രവചനം 53:6 വാക്യത്തിൽ പറയാണ് അവൻ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു. നാം എല്ലാവരും ഒരുപോലെ തെറ്റിപ്പോയവരായിരുന്നു, അവൻ നമ്മുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് ക്രൂശിൽ മരിച്ചു. റോമാലേഖനം 5:6 വാക്യത്തിൽ പറയാണ് ക്രിസ്തു അഭക്തർക്ക് വേണ്ടി മരിച്ചു. നല്ല ആൾക്കാർക്ക് വേണ്ടിയിട്ടല്ല മരിച്ചത്, തെരഞ്ഞെടുക്കപ്പെട്ട കുറെ ആൾക്കാർക്ക് വേണ്ടിയിട്ടല്ല, ക്രിസ്തു നാം അഭക്തരായിരിക്കുമ്പോൾ തന്നെ അഭക്തർക്ക് വേണ്ടി മരിച്ചു. 2 പത്രോസ് 2:1 പറയാണ് അവൻ അവനെ തള്ളിക്കളഞ്ഞ വ്യക്തികളെ പോലും വിലയ്ക്ക് വാങ്ങേണ്ടതിന് അവർക്കൂടാണ് വില കൊടുത്തത്. പത്രോസിന്റെ ലേഖനം 1 പത്രോസ് 2:1 പറയാണ് അവർ തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിക്കളയും. നേരം അവർക്ക് വേണ്ടിയിട്ടും കൂടിയാണ് ദൈവം വില കൊടുത്തത്. റോമാലേഖനം 5:8 വാക്യത്തിൽ പറയാണ് നാം പാപികളായിരുന്നപ്പോൾ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. എബ്രാലേഖനം 2:9 വാക്യത്തിൽ പറയാണ് അവൻ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിക്കുവാൻ അവൻ ദൂതന്മാരിലും അല്പം താഴ്ച വന്നതായി. 2 കൊരിന്ത്യർ 5:14 വാക്യത്തിൽ പറയാണ് ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്ന് നിങ്ങളറിയിക്കാം. നമ്മൾ വായിച്ച മത്തായിയുടെ സുവിശേഷം 26:28 പറയാണ് അവൻ അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുത്തു. യോഹന്നാന്റെ സുവിശേഷം 6:33, യോഹന്നാന്റെ സുവിശേഷം 1:29, യോഹന്നാന്റെ സുവിശേഷം 3:16 പറഞ്ഞിരിക്കുകയാണ് യേശു ക്രിസ്തു ലോകത്തിന് വേണ്ടി തന്റെ ജീവനെ കൊടുത്തു. ഇത് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് യോഹന്നാൻ ലേഖനം എഴുതുമ്പോൾ വിശദീകരിക്കുകയാണ്. 1 യോഹന്നാൻ 2:2 പറയാണ് അവന്റെ പ്രായച്ചിത്തം നമുക്ക് വേണ്ടി മാത്രമായിരുന്നില്ല, എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, സർവലോകത്തിന്റെയും പാപത്തിന് വേണ്ടിയിട്ടാണ്. നേരം ബൈബിൾ ഒരു എക്സ്പ്ലിസിറ്റ് ടീച്ചിംഗ് ആണ്, യേശു ക്രിസ്തുവിന്റെ മരണം എന്നത് എല്ലാ കാലത്തും എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള മരണമായിരുന്നു എന്നുള്ളത്. 1 യോഹന്നാൻ 2:2 പറയാണ് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു. യോഹന്നാൻ 11:50-51 പറയാണ് അവൻ ഇസ്രായേൽ നേഷന് വേണ്ടി മരിച്ചു. എഫേസ ലേഖനം 5:25 പറയാണ് അവൻ സഭയ്ക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുത്തു, തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. യോഹന്നാൻ 10:11 പറയാണ് അവൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുത്തു. ഇതെല്ലാം പറയുന്നത് യേശു ക്രിസ്തു മരിച്ചത് ലിമിറ്റഡ് ആൾക്കാർക്ക് വേണ്ടിയിട്ടല്ല, ലിമിറ്റഡ് അറ്റോൺമെന്റ് എന്നൊരു കാര്യം ബൈബിളിലില്ല. യേശു ക്രിസ്തുവിന്റെ മരണം സർവ്വലോകർക്കും വേണ്ടിയിട്ടായിരുന്നു, പാപികൾക്ക് വേണ്ടിയിട്ടായിരുന്നു, അഭക്തർക്ക് വേണ്ടിയിട്ടായിരുന്നു, ലോകത്തിന് വേണ്ടിയിട്ടായിരുന്നു, സർവ്വലോകത്തിന് വേണ്ടിയിട്ടായിരുന്നു. യേശു ക്രിസ്തുവിനെ പോലും തള്ളിക്കളഞ്ഞവർക്ക് വേണ്ടിയിട്ടും കൂടിയായിരുന്നു യേശു ക്രിസ്തുവിന്റെ മരണം എന്ന് പറഞ്ഞത്. എന്നാൽ ഇത് ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ആപ്ലിക്കബിൾ, ഒരു വ്യക്തിക്ക് അത് എങ്ങനെയാണ് റിസീവ് ചെയ്യപ്പെടുന്നത്? ഗലാത്യ ലേഖനം അതിന്റെ 2:20 പറയാണ് ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു. വാക്യം വേണമെങ്കിൽ എടുത്ത് വായിക്കാം. ഗലാത്യ ലേഖനം 2:20 പറയാണ് ഞാൻ ക്രിസ്തുവിനോടുകൂടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നു, എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവത്തിനുള്ള വിശ്വാസത്താലത്തിൽ. അന്നേരം ഒരു ഇതെല്ലാം യേശു ക്രിസ്തു സകല ലോകർക്കും വേണ്ടി മരിച്ചുവെങ്കിലും പാപികൾക്കും ദുഷ്ടന്മാർക്കും കർത്താവിനെ തള്ളിക്കളയുന്നവർക്കും വേണ്ടിയിട്ടും യേശു ക്രിസ്തുവിന്റെ രക്തം കർത്താവ് ചൊരിഞ്ഞുവെങ്കിലും ഇതൊരു വ്യക്തിക്ക് റിസീവ് ചെയ്യപ്പെടുന്നത്, ഒരു വ്യക്തിക്ക് ഇത് ആപ്ലിക്കബിൾ ആകുന്നു. യേശു ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചുവെന്നും വിശ്വസിച്ചുകൊണ്ട് ഞാൻ യേശു ക്രിസ്തുവിന് എന്റെ ജീവിതം സമർപ്പിക്കുമ്പോഴാണ്, അപ്പോഴാണ് ആ വ്യക്തിക്ക് അത് ആപ്ലിക്കബിൾ ആകുന്നത്. അന്നേരം ഒന്നാമത്തെ ആ ഉപദേശം തെറ്റാണ്. യേശു ക്രിസ്തു കുറച്ചു പേർക്ക് വേണ്ടിയിട്ടാണ് മരിച്ചതെന്നുള്ള ലിമിറ്റഡ് അറ്റോൺമെന്റ് എന്നുള്ള കാൽവിനിസത്തിലെ ആ ഉപദേശം ദൈവാന പ്രകാരം തെറ്റാണ്. രണ്ടാമത് വേറൊരു ഉപദേശമാണ്, ഇതിന്റെ എക്സ്ട്രീം ഓപ്പോസിറ്റ് ഉള്ള വേറൊരു ഉപദേശം. അതാണ് യേശു ക്രിസ്തു ഈ പറഞ്ഞിരിക്കുന്നവർ എല്ലാവർക്കും വേണ്ടി മരിച്ചു, എല്ലാവർക്കും വേണ്ടിയിട്ടാണ്, ദുഷ്ടന്മാർക്കും നല്ലവർക്കും എല്ലാവർക്കും വേണ്ടിയിട്ടാണ് യേശു ക്രിസ്തു മരിച്ചതെങ്കിൽ എല്ലാവരും രക്ഷിക്കപ്പെട്ടു എന്നാണ് അവർ പഠിപ്പിച്ചിരിക്കുന്നത്. അതാണ് യൂണിവേഴ്സലിസം എന്നുള്ള അതിന്റെ എക്സ്ട്രീം ഓപ്പോസിറ്റ്, അപ്പുറത്തെ ഉപദേശം. അതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി യേശു ക്രിസ്തു മരിച്ചെങ്കിൽ എല്ലാവരും രക്ഷിക്കപ്പെട്ടു. എന്നാൽ ബൈബിൾ അങ്ങനെയല്ല പഠിപ്പിക്കുന്നത്. ഇതിന്റെ വിശദീകരണത്തിൽ കുറച്ചുകൂടി വിശദീകരണത്തിലേക്ക് നമ്മുടെ തലച്ചിലേക്ക് പോകാം. ബൈബിൾ പഠിപ്പിക്കുന്നത് യേശു ക്രിസ്തു എല്ലാവർക്കും വേണ്ടി മരിച്ചുവെങ്കിലും യേശു ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു എന്ന് ഉള്ള വിശ്വാസത്തിൽ ഞാൻ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുകയും ഞാൻ ആ രക്ഷ ഏറ്റെടുക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ എനിക്കത് ആപ്ലിക്കുള്ളൂ. രണ്ട് വാക്യങ്ങൾ മാത്രം വായിച്ചിട്ട് ഞാൻ തന്നെ ഉണ്ടാക്കി. റോമാലേഖനം അതിന്റെ 3:25 26 വാക്യങ്ങൾ, റോമർ 3:25-26 വാക്യങ്ങൾ. ആ ഇവിടെ പറയാണ് അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായിട്ട് അത്ര നീതീകരിക്കപ്പെടുന്നത് സൗജന്യമായിട്ടാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് പറയാണ് വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായച്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുകയാണ്. ദൈവം അവനെ പരസ്യമായി ലോകത്തിന്റെ മുമ്പിൽ നിർത്തിയിരിക്കുകയാണ്. സർവ്വലോകത്തിന്റെ മുമ്പിൽ യേശു ക്രിസ്തുവിനെ പരസ്യമായിട്ട് നിർത്തി എന്തിനായിട്ടാണെന്നറിയാമോ? വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായച്ചിത്തമാകുവാൻ. യോഹന്നാന്റെ ലേഖനം അതിന്റെ 2:2 ഭാഗത്തിൽ പറയുന്നത് അവൻ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ പാപങ്ങൾക്ക് പ്രായച്ചിത്തമാകുന്നു, നമ്മൾക്ക് മാത്രമല്ല സർവ്വലോകത്തിന്റെ പാപത്തിന് വേണ്ടി തന്നെ. യേശു ക്രിസ്തുവിന്റെ പ്രായച്ചിത്ത മരണം സർവ്വലോകത്തിന് വേണ്ടിയിട്ടായിരുന്നു എങ്കിലും അത് വിശ്വസിക്കുന്നവർക്ക് മാത്രമാണ് അത് ലഭിക്കുന്നത്. അവിടെ അങ്ങനെയാണ് ഇരിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുകയാണ് വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായച്ചിത്തമാകാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തന്റെ പുറമെയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തന്റെ നീതിയെ പ്രദർശിപ്പിക്കാൻ താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതിയിരിക്കുന്നവനാകേണ്ടതിന് തന്റെ നീതിയെ പ്രദർശിപ്പിക്കാൻ അത്രേ ഇങ്ങനെ ചെയ്തത്. എന്നിട്ട് ഇവിടെ അതേപോലെ തന്നെ എബ്രായ ലേഖനം അതിന്റെ 5:1 വാക്യത്തിൽ പറയുന്നത് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ഞാൻ അതിന്റെ അനേക വാക്യങ്ങളുണ്ട്, അതിലേക്ക് എടുക്കുന്നില്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നുണ്ട്. ഈ രണ്ട് എക്സ്ട്രീം ഉപദേശങ്ങൾ തെറ്റാണ് യേശു ക്രിസ്തുവിന്റെ മരണമായിട്ട് ബന്ധപ്പെട്ട് എന്നുള്ളത് പറയാൻ വേണ്ടിയാണ് പറഞ്ഞത്. യേശു ക്രിസ്തുവിന്റെ മരണം സർവ്വലോകത്തിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു, എന്നാൽ അത് ആപ്ലിക്കബിൾ ആകുന്നത് വിശ്വസിക്കുന്നവർക്ക് മാത്രമാണ്. അതായത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി മാത്രമല്ല യേശു ക്രിസ്തു മരിച്ചത്, യേശു ക്രിസ്തുവിന്റെ മരണം സർവ്വലോകത്തിന് വേണ്ടിയിട്ടായിരുന്നെങ്കിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി ആ കോൺട്രാക്ടിലേക്ക് പ്രവേശിക്കുക, യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ സ്ഥാപിക്കപ്പെട്ട ആ കോൺട്രാക്ടിൽ ഒരു വ്യക്തി സൈൻ ചെയ്യുക, ആ മരണം എനിക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു എന്ന് വിശ്വസിക്കുകയും ആ കോൺട്രാക്ടിലേക്ക് വിശ്വാസത്താൽ സ്റ്റെപ്പ് എടുത്ത് വെക്കുകയും വിശ്വാസത്താൽ ആ മുമ്പോട്ട് ജീവിക്കുകയും നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിന്റെ സ്പിരിച്വൽ ബ്ലെസ്സിങ്ങുകൾ ഒരു വ്യക്തിക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് കഴിയുക. യേശു ക്രിസ്തുവിന്റെ ക്രൂശുമരണം എങ്ങനെയാണ് എല്ലാവർക്കും വേണ്ടിയിട്ട് ആപ്ലിക്കുന്നത്, എങ്ങനെയാണ് ഒരു യേശു ക്രിസ്തു കുറിച്ച് മരിച്ചുകൊണ്ട് എല്ലാവർക്കും രക്ഷിക്കപ്പെടാൻ കഴിയുന്നത്, ഈ കാര്യങ്ങളുടെ വിശദീകരണത്തിലേക്ക് നമുക്ക് അടുത്ത ആഴ്ചയിലേക്ക് പോകാൻ ദിവസം അതിനുള്ള സമയമില്ലാത്തതുകൊണ്ട് ദൈവം മനസ്സിലായിരുന്നു.